സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു. വാചാലതയുള്ളവനും ശത്രുക്കളെ സമ്പാദിക്കാം. പട്ടിണിയാണ് അവന്റെ അനുഭവം. ഒന്നിനും ജ്ഞാനമില്ലാത്തതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ ജ്ഞാനം അവന്റെ വാക്കുകളിൽ ഒതുങ്ങും. ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും. അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ്. ജ്ഞാനിയുടെ മേൽ സ്തുതി കുന്നുകൂടും. കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാനെന്ന് വിളിക്കും. മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ്. ഇസ്രായേലിന്റെ ദിനങ്ങൾ സംഖ്യാതീതവും. ജ്ഞാനി സ്വജനമധ്യേ ആദരം നേടും. അവന്റെ നാമം അനശ്വരമാകും. മകനെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക. ഹാനികരമായത് ചെയ്യരുത്. എല്ലാവർക്കും എല്ലാം നന്നല്ല. എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല. ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അഭിനിവേശമരുത്. ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത്. അമിത ആഹാരം രോഗത്തിന് കാരണമാകുന്നു. അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു. അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസ്സുണ്ടാകും. വൈദ്യനെ ബഹുമാനിക്കുക, നിനക്കവനെ ആവശ്യമുണ്ട്. കർത്താവാണ് അവനെ നിയോഗിച്ചത്. വൈദ്യന്റെ ജ്ഞാനം അത്യുന്നതിൽ നിന്ന് വരുന്നു. രാജാവ് അവനെ സമ്മാനിക്കുന്നു. വൈദ്യന്റെ വൈഭവം അവനെ ഉന്നതനാക്കുന്നു. മഹാന്മാർ അവനെ പ്രശംസിക്കുന്നു. കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു. ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. അവിടുന്ന് വെള്ളത്തെ തടിക്കഷ്ണം കൊണ്ട് മധുരീകരിച്ച് തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുതകൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദനയകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മിതാവ് അതുപയോഗിച്ച് മിശ്രിതമുണ്ടാക്കുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരഭുലബലിയും സ്മരണാംശമായി നേർത്തമാവും സമർപ്പിക്കുക. കാഴ്ചവസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈദ്യന് അർഹമായ സ്ഥാനം നൽകുക. കർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്കാവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൃഷ്ടാവിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന കൊണ്ട് എന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. നിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖമാചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ശമിക്കുകയില്ല. ദരിദ്രന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിന് അധീനമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചുവരവ് അസാധ്യമെന്ന് ഓർക്കുക. മരിച്ചവർക്ക് നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം അനുസ്മരിക്കുക. നിന്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ വിശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് ഏർപ്പെട്ടു കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ കാളകളെ തെളിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഉഴവുചാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച് മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരും കരവേല വിദഗ്ധരും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിക്കൂറ തീർക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഉരുക്കിക്കളയുന്നു. ഉലയിലെ ചൂടേറ്റ് അവൻ ഇല്ലാതാവുകയാണ്. കൂടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിത്തരങ്ങളുടെ രൂപഭംഗിയിൽ പതിയുന്നു. അവ പണിക്കുറ തീർത്ത് അലങ്കരിക്കാൻ അവൻ ദത്തശ്രദ്ധനാണ്. കാലുകൊണ്ട് ചക്രം തിരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു, കാലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു, തീറ്റുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താങ്കളുടെ തൊഴിലിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവം അവർ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കയില്ല. ആപ്തവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. അത്യുന്നതന്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും. അവൻ വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യും. അവൻ ആപ്തവാക്യങ്ങളുടെ അന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. അവൻ മഹാന്മാരെ സേവിക്കുന്നു. ഭരണാധിപന്മാരുടെ മുമ്പിലും അവന് പ്രവേശനമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും. മനുഷ്യരുടെ നന്മധർമ്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതന്റെ മുമ്പിൽ പ്രാർത്ഥന ഉളർപ്പിക്കുന്നു. അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു. സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിന്റെ ചൈതന്യം അവനിൽ നിറയും. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം കർത്താവിന് നന്ദി പറയും. അവന്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും. അവിടുത്തെ രഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും. അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിന്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും. അനേകർ അവന്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവന്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവന്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും. സമൂഹം അവന്റെ സ്തുതി ഉദ്ഘോഷിക്കും. ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായൊരു നാമം അവൻ അവശേഷിപ്പിക്കും. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. സുചിന്തിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട്. പൂർണചന്ദ്രനെ പോലെ ഞാൻ പൂരിതനാണ്. വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ പന്നിനീർച്ചെടി പോലെ മുട്ടിടുവേൻ. കുന്തിരിക്കം പോലെ സൗരഭ്യം പരുത്തുകയും ലില്ലി പോലെ പൂണിയേയും ചെയ്യുവേൻ. സുഗന്ധം പരുത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവേൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവേൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോടെ നന്ദി പറയുകയും ചെയ്യുവേൻ. നിങ്ങളിങ്ങനെ പറയണം, എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. യഥാകാലമെല്ലാം വെളിവാകും. അവിടുന്ന് അരുളി ചെയ്തപ്പോൾ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി, അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകരശക്തിയെ പരിമിതമാക്കുക ആർക്കും സാധ്യമല്ല. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും വിസ്മയകരമല്ല. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കയില്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നിശ്ചിത ഉപയോഗത്തിനാണ്. അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു. വെള്ളപ്പൊക്കം പോലെ അതിനെ കുതിർക്കുന്നു. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ജനതകൾ അവിടുത്തെ കോപത്തിനിരയാകും. വിശുദ്ധർക്ക് അവിടുത്തെ മാർഗം ഋജുവാണ്, ദുഷ്ടർക്ക് പ്രതിബന്ധങ്ങൾ നിറഞ്ഞതും. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ശിഷ്ടർക്ക് വേണ്ടി ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ ജലം, അഗ്നി, ഇരുമ്പ്, ഉപ്പ്, ഗോതമ്പ്, പാല്, തേൻ, വീഞ്ഞ്, എണ്ണ, വസ്ത്രം എന്നിവയാണ്. ദൈവഭക്തർക്ക് ഇവയെല്ലാം നന്മയായും ദുഷ്ടർക്ക് തിന്മയായും പരിണമിക്കുന്നു. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകളുണ്ട്. കോപാവേശത്താൽ അവ ആഞ്ഞടിക്കുന്നു. സംഹാര മുഹൂർത്തത്തിൽ അവ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് സൃഷ്ടാവിന്റെ കോപം ശമിപ്പിക്കും. അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ഹിംസ്ര ജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ. അവിടുത്തെ കൽപ്പനയിലവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി. കർത്താവിന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതമാലപിച്ച് കർത്താവിന് നാമം വാഴ്ത്തുവീൻ. ഓരോരുത്തർക്കും ധാരാളം ജോലി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നതുവരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ ഹൃദയ ചാഞ്ചല്യവും ഭയവും ഉത്കണ്ഠയും മരണദിനത്തെ കുറിച്ചാണ്. വിശിഷ്ടമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവ് മുതൽ കൊടിയിലും ജാരത്തിലും കഴിയുന്ന എളിയവൻ വരെ, രാജകീയ അങ്കിയും കിരീടവും അണിയുന്നവൻ മുതൽ ചാക്കൊടുക്കുന്നവൻ വരെ, ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. കിടക്കയിൽ വിശ്രമിക്കുമ്പോൾ നിശാനിദ്ര അവനെ വിഭ്രാന്തി ഉളവാക്കുന്നു. അവന് വിശ്രമം അല്പം മാത്രം ലഭിക്കുന്നു, ചിലപ്പോൾ അതുമില്ല. ഉറക്കത്തിൽ ഉണർന്നിരിക്കുമ്പോഴെന്ന പോയി യുദ്ധനിരയിൽ നിന്ന് ഓടിപ്പോന്നവനെ പോലെ അവൻ ദുസ്വപ്നങ്ങളാൽ അസ്വസ്ഥനാകുന്നു. രക്ഷയോടെ അടുക്കുമ്പോൾ അവൻ ഞെട്ടിയുണരുകയും ദുസ്വപ്നങ്ങളാണെന്ന് അറിയുമ്പോൾ വിസ്മയിക്കുകയും ചെയ്യുന്നു. എല്ലാ ജീവികൾക്കും, മനുഷ്യനും മൃഗങ്ങൾക്കും, പാപികൾക്ക് ഏഴരട്ടിയും മരണവും രക്തച്ചൊരുത്തിലും കലഹവും വാളും ആപത്തും ക്ഷാമവും പീഡനവും മഹാമാരിയും വന്നു ചേരുന്നു. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദുഷ്ടർക്കു വേണ്ടിയാണ്. അവർ നിമിത്തം ജലപ്രളയം ഉണ്ടായി. മണ്ണിൽ നിന്ന് വന്നത് മണ്ണിലേക്കും ജലത്തിൽ നിന്ന് വന്നത് ജലത്തിലേക്കും മടങ്ങുന്നു. കൈക്കൂലി മനീതി നിർമാർജ്ജനം ചെയ്യപ്പെടും. വിശ്വസ്തത എന്നേക്ക് നിലനിൽക്കും. അനീതി പ്രവർത്തിക്കുന്നവന്റെ സമ്പത്ത് കുത്തിയൊഴുക്കു പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമാകും. ഭയാനകമായ ഇടിമുഴക്കം പോലെ തകർന്നുപോകും. ഔദാര്യശീലന് സന്തോഷം ലഭിക്കും. പാപികൾ നിശേഷം പരാജയപ്പെടും. ദൈവഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല. വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണവർ. ജലാശയ തീരത്തിലോ നദീതടത്തിലോ വളരുന്ന ഞാങ്ങണ ഏത് പുല്ലിനെയും കാൾ വേഗത്തിൽ പിഴുതെടുക്കാം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ധാനധർമ്മം എന്നേക്കു നിലനിൽക്കുന്നു. സ്വാശ്രയശീലനും അധ്വാന പ്രിയനും ജീവിതം മധുരമാണ്. നിധി ലഭിച്ചവൻ ഇവരെക്കാൾ ഭാഗ്യവാനാണ്. സന്താനങ്ങളും താൻ നിർമ്മിച്ച നഗരവുമാണ് ഒരുവന്റെ പേര് നിലനിർത്തുന്നത്. നിഷ്കളങ്കയായ ഭാര്യ ഇവ രണ്ടിന്റെയും കാൽ വില മതിക്കപ്പെടുന്നു. വീഞ്ഞും സംഗീതവും ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. ജ്ഞാന തൃഷ്ണ ഇവയേക്കാൾ ശ്രേഷ്ഠമത്രേ. കുഴലും കിന്നരവും ഗാനമാതിരി വർദ്ധിപ്പിക്കുന്നു. ഇവയേക്കാൾ ആസ്വാദ്യമാണ് ഇമ്പമുള്ള മനുഷ്യസ്വരം. പ്രസന്നതയും സൗന്ദര്യവും കണ്ണിന് ആനന്ദം നൽകുന്നു. ഇവയേക്കാൾ ആനന്ദദായകമാണ് വയലിലെ ഇളം തളിരുകൾ. സുഹൃത്തോ സഹചാരിയോ എപ്പോഴും സ്വാഗതാർഹനാണ്. എന്നാൽ ഭാര്യാഭർത്താക്കന്മാരുടെ സന്ദർശനം അതിനേക്കാൾ ഹൃദ്യമാണ്. സഹോദരനും സഹായകനും വിഷമസന്ധികളിൽ ഉപകരിക്കുന്നു. ദാനധർമ്മം ഇവരേക്കാൾ സുരക്ഷിതമായ അഭയമാണ്. സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു. തതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ്. ധനവും ബലവും ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നു. ദൈവഭക്തി ഇവയേക്കാൾ അഭികാമ്യമാണ്. അതുവഴി നഷ്ടമുണ്ടാവുന്നില്ല. ദൈവഭക്തനെ അന്യസഹായം തേടേണ്ടതില്ല. ദൈവഭക്തി അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്. ഏത് മഹത്വത്തെയേക്കാൾ നന്നായത് മനുഷ്യനെ ആവരണം ചെയ്യുന്നു. മകനെ ഭിക്ഷുവിനെ പോലെ ജീവിക്കരുത്. ഭിക്ഷാടനത്തെക്കാൾ മരണമാണ് ഭേദം. ഒരുവൻ മറ്റൊരുവന്റെ ഭക്ഷണമേശയിൽ ആശയർപ്പിച്ചാൽ അവന്റെ അസ്തിത്വം ജീവിതമെന്ന പേരിന് യോഗ്യമല്ല. അവൻ അന്യന്റെ ഭക്ഷണം കൊണ്ട് തന്നെ തന്നെ മലിനമാക്കുന്നു. ബുദ്ധിമാനും സതുപദേശം ലഭിച്ചവനും അത് ഒഴിവാക്കും. നിർലജ്ജന്റെ നാവിനെ വിഷാടനം മധുരമെങ്കിലും അവന്റെ ഉദരത്തിൽ അഗ്നി ജ്വലിക്കുകയാണ്. പാറിക്കുമോർ 119 സങ്കീർത്തനം. യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിനെ നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുത്. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുത്. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് എന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കുന്ന നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിനെ എന്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുത്. നിന്റെ വിധികൾക്കായുള്ള നിത്യവാഞ്ചുകൊണ്ട് എന്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭത്സിക്കുന്നു. നിന്നെയും അപമാനം എന്നോട് അകറ്റണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാര് വരുന്ന എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദം എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ടുവരുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. പോഷ്കന്റെ വഴി എന്നോട് അറ്റേണമേ. നിന്റെ പ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ വിധികളെ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ, എന്നെ ലജ്ജിപ്പിക്കരുത്. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനയുടെ പാതയിൽ എന്നെ നടത്തേണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എന്റെ ഹൃദയം ചായ് മാറാക്കേണമേ. വ്യാജത്തെ നോക്കാതെ ഉള്ള എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കിയാൽ സത്യത്തിന്റെ വചനം എന്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. അങ്ങനെ ഞാൻ നിന്റെ ന്യായ പ്രമാണം ഇടവിടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല. യഹോവേ, പണ്ടേയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു. ഞാൻ പരിദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എന്റെ കീർത്തനമാകുന്നു. യഹോവേ, രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു. നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു. യഹോവേ, നീ എന്റെ ഓഹരിയാന്നു. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്റെ കൃപയ്ക്കായി യാചിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ എന്റെ വഴികളെ വിചാരിച്ചു. എന്റെ കാലുകളെ നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിനെ ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു. ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ഞാൻ നിന്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലാതാനും നിന്റെ നീതിയുള്ള ന്യായ വിധി ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും. നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. യഹോവേ, ഭൂമി നിന്റെ ദയകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. യഹോവേ, തിരുവചന പ്രകാരം നീ അടിയന് നന്മ ചെയ്തിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കാൻ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ. ഭക്ഷതയിലാവുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കുന്നു. നീ നല്ലവനും നന്മയെന്നവനുമാകുന്നു. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. അഹങ്കാരികൾ എന്നെ കൊണ്ട് നുണ പറഞ്ഞുണ്ടാക്കി. ഞാനോ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കും. നിന്റെ ഹൃദയം കൊഴുപ്പ് പോലെ തടിച്ചിരിക്കുന്നു. ഞാനോ നിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായ പ്രമാണം എനിക്ക് ഉത്തമം. ദൈവമേസ്തുതിക്ക് യോഗ്യമാന്നു ബാറിക്കുമോ.
പ്രാർത്ഥന ആരംഭിക്കുകയാണ്. ആരുടെയോ ഫോണ് അൺമ്യൂട്ടാണ്. എനിക്ക് അവിടെ എവിടെയോ സംസാരിക്കുന്നത് കേൾക്കാം. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ആരോ പുരുഷന്മാരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ദയവായിട്ട് അത് ഫോൺ അത് മ്യൂട്ട് ചെയ്യുക. മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത് ഫയറിന് നടത്താനായിട്ട് ഡിസ്റ്റർബൻസ് ആയിരിക്കും. താങ്ക് യു. പ്രാർത്ഥിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
ത്രിയേക
ദൈവത്തിന്റെ സന്നിധിരി നാമഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. വളരെ ആനന്ദത്തോടുകൂടി ദൈവം മുമ്പാകെ ശാന്തമായിരിക്കുവാനും ദൈവം താനം തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷം ദൈവനാമത്തിനു വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുവാൻ കബരാൻ ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കബരാന് ഹൃദ്യമായ വിധത്തിൽ ആരാധിപ്പാൻ ഒരുക്കമുള്ള അതരങ്ങളും വിശുദ്ധിയുള്ള ഹൃദയവും നമുക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആഴമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷയെ വളരെ അനുഗ്രഹീതമായി നയിക്കുന്ന അഭിയന്യ തിരുമനസിനെയും വളരെ ബഹുമാനത്തോടും ആദരവോടും അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും ഒന്നിയ മാമനച്ചൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ വി സി ബറീസച്ചൻ, ഐസക് പി പ്രകാശച്ചൻ, റമ്പാച്ചൻ, ഒന്നിയ തമ്പാനച്ചൻ, ദൂരം ചാരിയവനിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നാട്ടിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വന്നിയ മാത്തി കോശിയച്ചൻ അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി, കോശി മാത്തി അച്ഛൻ അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാവരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സുവിശേഷ ഗീതങ്ങളിലെ 395-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 395-ാമത്തെ ഗീതം. ഭൂവാസികളെ, യഹോവയ്ക്ക് ആർപ്പെടുവിൻ, സന്തോഷത്തോടെ വന്നുകൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ എന്നാരംഭിക്കുന്ന ഗീതം ദൈവം മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 395-ാമത്തെ ഗീതം.
ഭൂവാസികളെ, യഹോവയ്ക്ക് ആർപ്പെടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ പാടുവിൻ, സന്തോഷത്തോടെ വന്നു കൂടുവിൻ, സംഗീതത്തോടെ പാടുവിൻ. അവൻ നല്ലവനല്ലോ, നല്ലവനല്ലോ, നല്ലവനല്ലോ,
Thank you. സഖ്യമോ ദയമായ കർത്താവേ, അനുതാപത്താലും മനസ്സരുവാലും കണ്ണുനീരുകളാലും ഞങ്ങളെ പിടിപ്പാക്കണമേ. സ്വര അഴുക്കിൽ നിന്നും പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും കറയിൽ നിന്നും ഞങ്ങളെ ഒഴിവാക്കണമേ. കർത്താവും ദൈവമേ എല്ലായ്പ്പോഴും എന്നേക്കും വിജയകരമായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ജാതിനേക്ക് നിന്റെ കരുണയുടെ പണ്ണാരം തുറന്നു തരണമേ. ഞങ്ങളുടെ മുട്ട തീർക്കുക, നിന്റെ നന്മകൾ ഞങ്ങൾക്ക് ഒഴുക്കി തരയണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങളെയും നീക്കിക്കളയണമേ. നിന്റെ നിരപ്പ് സമാധാനവും ദയവോട് കൂടിയ സ്നേഹവും ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പിക്കുമാറാകണമേ. ശത്രുവായ ദുഷ്ടന്റെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴല്ല ഇപ്പോഴും എന്നേക്കും കണിയുടെ കാത്തുകൊള്ളണമേ. അബ്രഹാമിന്റെ ഇസാക്കിന്റെ യാക്കോബിന്റെ ദൈവമായ കർത്താവേ, കർത്താവേ നീ ഞങ്ങൾക്ക് യുദ്ധത്തിന് ജയം നൽകുന്നവരും ഞങ്ങളുടെ കുറ്റങ്ങളെ മറച്ചുകൊള്ളുന്നവരുമായിരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവരും ഞങ്ങളുടെ വിശ്വാസത്തെ കാത്തുകൊള്ളുന്നവരും ഞങ്ങളുടെ പാപവിചാരങ്ങളെ നീക്കിക്കളയുന്നവരുമായിരിക്കണമേ. ഞങ്ങളുടെ ശത്രുക്കളെ ഒഴിച്ചു കളയണമേ. ഞങ്ങൾ ഭയപ്പെടുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്ക് ഏർപ്പെടുന്നവരും അനുസരണമുള്ളവരുമായിരിക്കട്ടെ ഞങ്ങളെ ആക്കുകയും ചെയ്യണമേ. അതേ മാതാവായ മറിയാമിന്റെ നിന്നെ ഇഷ്ടപ്പെടുന്നവരായ സ്ഥല ശുദ്ധവാന്മാരുടെയും നിവ്യന്മാരുടെയും സ്ത്രീഹന്മാരുടെയും സഹോദരന്മാരുടെയും മോദിയന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ബാറയ്ക്കുമോ ഹോശോല സുബാൻ ലവൽമീൻ.
പ്രിയേക ദൈവത്തിന്റെ വലിയതൊരു നാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. അഭിയന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്തു ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമാകാം. ദിനംപ്രതി നമ്മളെ നിരന്തരം കരുതുന്ന തമ്പുരാനെ ഹൃദ്യമായ വിധത്തിൽ ആരാധിപ്പാനും സ്തുതിപ്പാനും ആവശ്യമായിരിക്കുന്ന ആത്മീക ശക്തി നമുക്ക് ചുരിഞ്ഞു തരണമെന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം തരുന്ന നന്മകളെ വിലയിരുത്തുമ്പോൾ അത് വാക്കുകൾക്ക് അതീതമാണ്. പ്രത്യേകിച്ച് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വളരെ അത്ഭുതകരമായി തമ്പുരാൻ നമ്മളെ കരുതുന്നു. ഓരോ നിമിഷവും ആ കരുതൽ ജീവിതത്തിന്റെ ഭാഗമാകാൻ ആ കർത്തൃസന്നിധിയിൽ ദൈവം ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ നമുക്ക് ഇടവരട്ടെ. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും നമുക്കറിയാമല്ലോ, ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഇടറി വഴുതി വീഴാൻ സാധ്യതയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രലോഭനങ്ങൾ ഒരു വഴി, പ്രതിബന്ധങ്ങൾ വേറൊരു വഴി, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ കാണുന്ന സുഖകരമല്ലാത്ത ജീവിതാനുഭവങ്ങൾ നമുക്കൊരുക്കുന്ന മാനസിക സംഘർഷം, ഇങ്ങനെ നമ്മെ ദൈവത്തിൽ നിന്ന് വഴുതി പോകത്തക്കവണ്ണം ഇടവരുത്തുന്ന സാഹചര്യങ്ങൾ അനവധിയും. പക്ഷെങ്കിലും അതിന്റെയൊക്കെ ഉള്ളിൽ പ്രത്യാശയോട് മനസ്സിന്റെ സ്വസ്ഥത കണ്ടു ജീവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ആഴമായി ആ ഒരു സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യർക്കൊക്കെയും ഒരു ഉയരങ്ങളിൽ നിന്നൊരു സ്വസ്ഥത വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. 66 സങ്കീർത്തനം അതിന്റെ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുകയുമില്ല. കാലടികൾ വഴുതാൻ സാധ്യതയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ശരീരത്തെ ഏത് വിധത്തിൽ ക്ഷീണിക്കേണ്ടി വന്നാലും നമ്മുടെ ജീവനെ കാക്കുന്ന, നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു പിതാവുണ്ട് ഉയരങ്ങളില്. ആ ആത്മാവാണ് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വിലപ്പെട്ടതെന്നും ദൈവം തന്ന ദാനമാണെന്നും തിരികെ ഭരമേൽപ്പിക്കേണ്ടതാണെന്നും ഉള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ശക്തമായി വളർന്നു വരുമ്പോൾ ലോകം നമുക്കൊരുക്കുന്ന പ്രതിബന്ധങ്ങളൊന്നും അത് അത്ര ശക്തകരമാവുകയില്ല. വേദപുസ്തകത്തിൽ സാക്ഷി ജീവിതം നയിച്ചിട്ടുള്ള ശ്രേഷ്ഠരും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിലും ക്രൈസ്തവ ജീവിതത്തിന്റെ മാർഗത്തിലുമൊക്കെ കാലഘട്ടങ്ങളിലും വർത്തമാന ലോകത്തുമൊക്കെ ജീവിതത്തിന്റെ ശക്തമായ ദൈവിക ബന്ധത്തിൽ കൂടി വെളിച്ചം കാണിച്ചിട്ടുള്ള മനുഷ്യരുടെ ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം അതാണ്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മഹത്വം, ശ്രേഷ്ഠത അവര് ശരീരത്തെക്കാളിലും അപ്പുറമായി ശാരീരിക അല്ലെങ്കിൽ ദൈവിക ഹൃദയത്തിൽ ദൈവം ഒരുക്കിയ ദൈവിക ആത്മാവിന്റെ മഹത്വത്തിൽ ഭംഗം വരാതിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മകളും പ്രാർത്ഥനകളും ഒക്കെ ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മളെ നയിക്കട്ടെ. നമ്മെ ജീവനോടെ കാക്കുന്ന, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കാത്ത ഒരു പിതാവ് ഉയരങ്ങളിൽ നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ആത്മീക ജീവിതത്തിൽ കൂടുതൽ പ്രകാശിപ്പാൻ നമ്മളിടെ ഓർക്കട്ടെ. ഇന്ന് പ്രത്യേകമായിട്ടൊരു പിതാവിനെ ഓർക്കുകയാണ്. 23 തീയതി അങ്ങനെ ജീവിച്ച ഒരു മഹാനാണ് അദ്ദേഹം. ഗോവയില് സെന്റ് മേരീസ് പള്ളി കബറടങ്ങിയിരിക്കുന്ന ആൾവാരി സാർ ജൂലിയസ് പത്രാപുരത്ത് അദ്ദേഹത്തിന്റെ നൂറാമത്തെ ഓർമ്മയാണ്. ഒരുപക്ഷെ നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനങ്ങളോടനുബന്ധിച്ച് നമ്മുടെ ഈ സുവോറപ്പുറയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാറുണ്ട്. വീണ്ടും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. ഒത്തിരി പ്രത്യേകതയുള്ള വ്യക്തിത്വമാണ്, കാരണം അദ്ദേഹം വാസ്തവത്തിൽ കത്തോലിക്ക സഭയിൽ ജനിച്ചു വളർന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. അദ്ദേഹം കത്തോലിക്ക വൈദികനായി അതിനുശേഷം മെത്രാനായി ഭാരതത്തിലേക്ക് കടന്നു വന്ന് ഭാരതത്തിൽ ക്രൈസ്തവ കത്തോലിക്ക സഭയുടെ വിത്തുവാകിയ നാള് മുതൽ ശക്തമായി വളർന്നു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഗോവയിൽ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ മൗരത്യ സഭയുടെ വിശ്വാസങ്ങളെ പറ്റി അദ്ദേഹം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ ജീവിത ശൈലി അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചു. ആ ആകർഷിച്ചതിന്റെ മധ്യത്തിലാണ് പൗരസ്ത്യ സഭയുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആകർഷണമായിക്കൊണ്ട് ഈ സഭയിലേക്ക് അദ്ദേഹം നമ്മുടെ തന്റെ ഇതുവരെ ഉണ്ടായിരുന്ന വിശ്വാസത്തെ പിടിതെറിഞ്ഞിട്ട് പുതിയ സത്യത്തിലേക്ക് അദ്ദേഹം വേരുറപ്പിച്ചത്. പക്ഷേ അദ്ദേഹം അങ്ങനെ പുതിയ ഓർത്തഡോക്സ് സഭയുടെ അല്ലെങ്കിൽ സത്യവിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് വേരുറപ്പിച്ച അന്ന് മുതൽ അദ്ദേഹത്തിന് ഒരുപാട് മനസ്സിന് ഒരുപാട് കുളിർമയും തളിർമയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പുറമെ അദ്ദേഹത്തിന് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഇങ്ങനെ വിഴുതു മാറിയപ്പോഴത്തേക്ക് പ്രത്യക്ഷമായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ നിന്ന് വായിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ഉപദ്രവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഉപദ്രവങ്ങളും വേദനകളും ഒക്കെ ബാക്കിയമായിട്ടുണ്ടായെങ്കിലും താന് ഏത് സത്യത്തിൽ ആഴമായി തന്റെ ജീവിതത്തെ മനസ്സുറപ്പിച്ചോ ആ സത്യത്തിൽ തന്നെ ഊന്നി നിൽക്കുവാനും അത് ആയിരിക്കുന്ന തുടർന്നുള്ള പരിമിതമായ ജീവിത കാലഘട്ടത്തിൽ സമൂഹത്തിന് മുമ്പാകെ പ്രഘോഷിപ്പിക്കുവാനൊക്കെ അദ്ദേഹത്തിനടയെ. അതുകൊണ്ട് തന്നെ ബാഹ്യമായിട്ടുണ്ടായ ക്രൂര അമ്പുകളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കുറെ കൂടെ ദൈവത്തെ ആഴമായി അറിയുവാനും അനുഭവിക്കാനുമുള്ള ഒരു മാർഗമാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടി തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തന്റെ കാലം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ അവരുടെ നിലനിൽക്കുന്ന സ്ഥലം വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഗോവയിലെ. ഈ വർഷം നൂറാമത്തെ ഓർമ്മയാണ് കൊണ്ടാടുന്നത്. ധാരാളം ജനങ്ങൾ അവിടെ കടന്നു വരികയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. അതുപോലെ ദർശനബോധമുള്ള പിതാക്കന്മാരുടെ സാന്നിധ്യമാണ് ഈ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ ദൈവം ഒരുക്കി തന്നതാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ പിതാക്കന്മാരുടെയൊക്കെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ആ ദൈവിക മാർഗത്തിൽ വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നാമമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവോധന ശുശ്രൂഷ നിർവഹിക്കുന്നത് മാവേലിക്കര ഭദ്രാസനത്തിലെ വളരെ അറിയപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട കോശി മാത്യു അച്ഛൻ. അച്ഛന് എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അച്ഛൻ എന്നെ അത്ര അറിയാമോന്ന് എനിക്ക് അറിയാൻ പാടില്ല. അച്ഛന് ഞങ്ങൾ ഒരേ കാലഘട്ടത്തില് മാനേജിംഗ് കമ്മിറ്റിയുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം എന്നെ കുറെ സീനിയറാണ്. വളരെ ജൂനിയറായിട്ടാണ് ഞാൻ വന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എന്നെ അറിയാമോന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെടുവാനും പലപ്പോഴും മാനേജിംഗ് കമ്മിറ്റിയിൽ ആളുകൾ അഭിപ്രായം പറയുമ്പോൾ വളരെ ഊർജ്ജസ്വലതയോടുകൂടി അച്ഛൻ സംസാരിക്കുന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ മായാ നിൽപ്പുണ്ട്. മാത്രമല്ല ഭദ്രാസനത്തിലെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ സാന്നിധ്യം ഒക്കെ കാണാൻ ഇടവന്നിട്ടുണ്ട്. അദ്ദേഹം മാവേലിക്കരയിലെ കറ്റാനം സ്വദേശിയാണ്. പ്രിയപ്പെട്ട സാലിക്കൊച്ചമ്മയാണ് അച്ഛനെ ഈ പ്രാർത്ഥനയുടെ കാര്യം അറിയിക്കുകയും ഈ ശുശ്രൂഷ സംബന്ധിക്കത്തക്കവണ്ണം അച്ഛനെ കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട കോശി മാത്യു അച്ഛനെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ അനുതാപത്തിന്റെ കീർത്തനം ഏതാനും ഈരടികൾ ദൈവസമിതിയിൽ സമർപ്പിച്ചതിനു ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നമ്മൾ സാധാരണ പാടാറുള്ള എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരടമേ എന്നുള്ള ഗീതത്തിന്റെ എന്നെ തന്നെ സന്നിധിയിൽ എന്ന് തുടങ്ങുന്ന ഭാഗം ദൈവഭാഗം സമർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ
ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞ ഇവാനിയോസ് തിരുമേനി എന്നെ ആമുഖമായി സ്വാഗതം ചെയ്ത സ്നേഹം നിറഞ്ഞ അച്ഛൻ, സ്നേഹനിധികളായ പേർപ്പെട്ടവരും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനവ് അറിയിക്കുന്നു. നാം പരസ്പരം കാണുന്നില്ലെങ്കിലും എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറുപടി ഹലോ
കേൾക്കാം.
ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാം എന്ന ഒരു റെസ്പോൺസ് ഉണ്ട് എന്നുള്ളത്. നമ്മൾ രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു. തീർച്ചയായും സംവേദനം വളരെ അനുഗ്രഹകരമായി ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം നമുക്ക് കാണാൻ ഒക്കുന്നില്ലെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹത്തോടെ ബലപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ യാദൃച്ഛികശാലാണ് ഇപ്രകാരം ഒരു അവസരം എനിക്ക് ലഭിച്ചു. സാലി കൊച്ചമ്മ വൈകുന്നേരത്താണ് എന്നോട് ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് ലഭിക്കുന്ന അവസരങ്ങൾ നാളെ ലഭിക്കാൻ സാധ്യതയില്ലാത്തത്, കിട്ടുന്ന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരുമായി ഒരുമിച്ച് ചേരുവാൻ ഒരുക്കി തന്ന ഈ സമയം ദൈവത്തിൽ ആശ്രയിച്ച് അവന്റെ സന്നിധിയിൽ അവനോട് ചേർന്നിരിപ്പാൻ ഈ അവസരം വിനിയോഗിക്കും. തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാനും സ്വസ്ഥതയോടും സമാധാനത്തോടും ഇതുവരെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ മണ്ണിൽ നിന്നൊക്കെ അകന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹത്തോടെ ബലപ്പെടുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ നടപടികൾ അത് നമുക്കൊന്നും ദോഷമായി തീരുവാനിടയാകാതെ ആയിരിക്കുന്നിടത്തോളം കാലം അനുഗ്രഹത്തോടെ ബലപ്പെടുവാൻ സഹായിക്കട്ടെ. ഇന്ന് വൈകുന്നേരത്തെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് കാനഡയിലെ മലയാളികൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ള സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഇവിടെ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. തീർച്ചയായും നമ്മുടെ മലയാളികൾ ഏത് രാജ്യത്തായാലും നമ്മുടെ മക്കൾ എവിടെയായാലും അത് അനുഗ്രഹകരമായി ബലപ്പെട്ട് ദൈവം കൊണ്ടുചെന്നു എന്നുള്ള ബോധ്യത്തോടെ ബലപ്പെട്ട് അനുഗ്രഹത്തോടെ ബലപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഞാൻ ഇനി ചോദിക്കണ്ടായാലും തീർച്ചയായിട്ടും സംവേദനം എങ്ങനെയുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇടയ്ക്ക് ചോദിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തുള്ള ധ്യാനത്തിനായി ദൈവം മുമ്പാകെ ഭരമേൽപ്പിക്കുന്ന വേദഭാഗം ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു. ഇപ്പോൾ ഡാനിയേലിനെ വിളിക്കട്ടെ. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് ഇപ്പോൾ ഡാനിയേലിനെ വിളിക്കട്ടെ. ഒരാളെ വിളിക്കണമെങ്കിൽ ആ വിളിക്കുന്ന ആളിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടാകണം. ആ പ്രാധാന്യമുള്ളി വന്ന വ്യക്തി പരിഹരിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബെൽസസർ രാജാവ് ഒരു മേലെടുത്ത് കണ്ടു. പ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ വെള്ളമേലെഴുതി, ചുവരിന്റെ വെള്ളമേലെഴുതി. ബെൽസസർ രാജാവിന്റെ കാലത്തൊരു വലിയ ദർശനം അവർ കാണുകയാണ്. അതിന്റെ പരിഹാരം കണ്ടെത്താൻ ആരെ കൊണ്ടും സാധ്യമാകാത്ത പശ്ചാത്തലമുണ്ടായപ്പോൾ ഇവിടെ ദാനിയേൽ എന്ന് പറഞ്ഞ ഒരുവനുണ്ട്, അവനെ വിളിച്ചു. അവിടെയാണ് നമ്മുടെ പ്രസക്തമായ ചിന്താഗതി. ഒരു സ്ഥലത്ത് വസിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രാധാന്യമുള്ള വ്യക്തിയായി ദാനിയേൽ മാറും. പ്രവാസിയായി പാർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് ആ പ്രദേശത്തിന്റെ നന്മയ്ക്കായി നമ്മയൊക്കെ ആക്കി വെക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇവിടെ നാം വായിക്കുന്നു, ഇനി ദാനിയേൽ വന്നല്ല അതിനൊരു പരിഹാരമില്ല. രാജാവ് കണ്ട ദർശനം രാജാവിന്റെ മാനസികമായ നിലയ്ക്ക് മാറ്റം വരുത്തി. ഇതെന്തോ സങ്കീർണമായ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എന്തെന്ന് അറിയാൻ അവരുടെ അവിടുത്തെ ആഭിചാരകന്മാരെയും അവിടുത്തെ സ്വപ്നവ്യാഖ്യാനികളെയും ദർശന വ്യാഖ്യാനികളെയും വിളിച്ചിട്ട് അവരെ കൊണ്ടൊന്നും സാധ്യമാകാത്തൊരു പശ്ചാത്തലത്തിൽ പറയുന്ന കാര്യമാണ് ദാനിയേലിനെ വിളിക്കട്ടെ. ഈ ഇപ്രകാരം ഒരു മേലെഴുത്ത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? ദാനിയേലിനെ അവിടെ വരുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു സാഹചര്യം എന്താണ്? അവിടെ പ്രത്യേകം പറയുന്ന ഇവിടെ തൽക്ഷണം നാം വായിക്കുന്നു, ആഘോഷത്തിന്റെ മറവിൽ അരുതാത്ത പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ. അവിടെയാണ് സന്ദേശം ഇരിക്കുന്നത്. ആഘോഷത്തിന്റെ മറവിൽ അരുതാത്ത പ്രവൃത്തികൾ വന്നപ്പോഴുണ്ടാകുന്ന ദൈവിക ഇടപെടൽ. എന്തായിരുന്നു അരുതാത്ത പ്രവൃത്തി? ബെൽസസർ രാജാവ് തന്റെ പിതാവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന മഹത്തരമായ പാനപാത്രങ്ങളിലൂടെ അത് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്ത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നെബുക്കദ്നേസർ രാജാവ് യെരുശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടു വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും ഭക്തക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കുന്നതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരുശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും ഭക്തക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടിമാരും അവയിൽ കുടിച്ചു. അരുതാത്ത പ്രവൃത്തി, അരുതാത്ത പ്രവൃത്തിയുടെ പ്രതിഫലനം അവിടെ ഉണ്ടായപ്പോഴുണ്ടാകുന്ന ദൈവീ ഇടപെടൽ. അവിടെയാണ് പ്രസക്തമായൊരു സന്ദേശം ഇരിക്കുന്നത്. എവിടെയായാലും ആഘോഷങ്ങളുടെ മറവിൽ ആത്മീയതയ്ക്ക് ഭംഗം വരാൻ സാധ്യതയുണ്ട്. ആത്മീയതയ്ക്ക് ഭംഗമുണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ചില ഇടപെടലുകൾ സാധ്യതയുണ്ട്. ആ ഇടപെടൽ ഒരുപക്ഷെ വേദനാജനകമായ ഒരു ഇടപെടലായിരിക്കുമെന്നുള്ള സത്യം നാം മറക്കണം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ, യോബിന്റെ പുസ്തകം 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ വിരുന്ന് ആവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും വിരുന്ന് അനാവശ്യമല്ല, ആവശ്യം തന്നെ. പക്ഷേ വിരുന്നിന്റെ മര്യാദകളുടെ സീമകൾ ലംഘിക്കപ്പെടുക എന്നുള്ളത് ആഘോഷത്തിന്റെയും ആഡംബരത്തിന്റെയും സാധ്യതയാണ്. എപ്പോഴും ആഘോഷങ്ങൾ അനിവാര്യം തന്നെ, പക്ഷേ ആഘോഷങ്ങളുടെ പേരിലുള്ള പ്രവർത്തനങ്ങൾ സീമ അല്ലെങ്കിൽ അതിർ ലംഘിക്കുമ്പോൾ ചില അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരു വിരുന്നിനെ കുറിച്ച് പറഞ്ഞിട്ട് 4-ാം വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തിരിയുമ്പോൾ യോബ് തന്റെ പുത്രന്മാർ പാപം ചെയ്ത് ഹൃദയത്തെ ദൈവത്തെ ഹൃദയം കൊണ്ട് തിരിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യത്തുകൊണ്ടും ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു വന്നിരുന്നു. യോബ ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം ആഡംബരങ്ങളുടെ മറവിൽ, ആഘോഷങ്ങളുടെ മറവിൽ ആത്മീയതയ്ക്ക് ചിലപ്പോൾ ഭംഗം വരാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നാം വായിക്കുന്നു, യോബ് അവരുടെ സംഖ്യത്തൊത്തവണ്ണം എന്ത് കഴിക്കുന്നു? ഹോമയാഗം കഴിച്ച് ദൈവമുമ്പാകെ നിരപ്പാകും. നാം അറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഘോഷങ്ങൾ അനവധിയാണ്. പക്ഷേ ആഘോഷങ്ങളുടെ മറവിൽ ദൈവത്തിന്റെ കൽപ്പനയ്ക്കു വിരുദ്ധമായ പ്രവർത്തനമുണ്ടായാൽ ഇടപെടൽ ഉറപ്പാണ്. അതാണ് ഈ ഭാഗം നൽകുന്ന ശക്തമായൊരു സന്ദേശം. അതായത് ബെൽസസർ രാജാവ് അരുതാത്ത പ്രവൃത്തി ചെയ്തു. ആഘോഷം മുറുകിയപ്പോൾ ആവേശമായി, ആവേശം മുറുകിയപ്പോൾ സന്തോഷമായി. ആ സന്തോഷത്തിന്റെ മറവിൽ പിന്നെ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന്, ബെൽസസർ രാജാവിന്റെ അപ്പനാകുന്ന നെബുക്കദ്നേസർ രാജാവ് കൊണ്ടിരിക്കുന്ന പൊൻപാത്രങ്ങൾ അത് ദിവ്യമായ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. അത് അരുതാത്തവർക്ക് കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്ന സാഹചര്യം. ഈ സാഹചര്യങ്ങളാണ് ആഡംബരത്തിന്റെ മറവിൽ മറഞ്ഞു കിടക്കുന്ന സാധ്യത. തൽഫലമായിട്ട് എന്താണ് ദൈവത്തിന്റെ ഇടപെടൽ? ഞാൻ വായിക്കുന്നുണ്ട്, ഹെരോദാ രാജാവിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. ആഘോഷം മുറുകി കഴിഞ്ഞപ്പോഴാണ് ഹെരോദ്യയുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു വലിയ പാതകത്തിന് സാഹചര്യമുണ്ടാകുകയാണ്. സ്നാപക യോഹന്നാന്റെ തല താലത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാധ്യത അവിടെ ഉണ്ടായി. തീർച്ചയായും അതിര് വിടുമ്പോൾ, ഏതൊരു കാര്യവും അതിര് വിടുമ്പോൾ, ആഡംബരത്തിലേക്ക് പോകുമ്പോൾ നാം അറിയണം, പ്രിയമേ, ആഡംബരത്തിൽ മതിമറക്കുന്നതല്ല, മറിച്ച് ഇത്രത്തോളം ജയം നൽകിയ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ഒരു ജീവിതശൈലി കൈവിട്ടു പോകുവാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന, കൈവിട്ടു പോകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷൻ, പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ ഭവനത്തിലുണ്ട് എങ്കിൽ ഇപ്രകാരം ഒരു ഇടപെടലിന് സാധ്യതയുണ്ടാകിയില്ല എന്ന് നമുക്ക് ആദ്യമായി ഓർക്കാം. എന്താ നമുക്ക് ആഘോഷങ്ങളൊക്കെ വേണം, മാറി വരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. പക്ഷേ അതിരുവിട്ട ആഘോഷം ആത്മീയതയുടെ സീമകൾ ലംഘിക്കുവാൻ സാധ്യതയുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ആഘോഷം, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ചില കൈയെഴുത്തുകൾ കൊണ്ടുവന്നെത്തിക്കുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലോർക്കാനിടയാണ്. ഇവിടെ നാം വായിക്കുന്നു, അരുതാത്ത പ്രവൃത്തി കൊണ്ട് മുഴുകിയപ്പോൾ ബെൽസഫർ രാജാവ് കണ്ട കാഴ്ച, മെനേഖ, ആ ചുവരിൽ, വെള്ള ചുവരിൽ എഴുതി വെച്ച കാര്യം ഇപ്രകാരം വായിക്കുന്നു, മെനേ മെനേ ശേഖൽ, പ്രകാരം വായിക്കുന്നുണ്ട്, മെനേ 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 ശേഖൽ, ഊസഫീൻ എന്ന കാര്യം, ഊസഫീൻ എന്ന ഊസർഫീൻ എന്ന കാര്യം അവിടെ എഴുതുന്നു. ഇത് ആർക്കും വ്യാഖ്യാനിക്കാനൊക്കാത്ത പശ്ചാത്തലം ഉണ്ടായപ്പോഴാണ് ദാനിയേലിനെ വിളിക്കട്ടെ. അവിടെയാണ് അപ്രസക്തമായ സ്ഥലത്ത് പ്രസക്തമാകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാകുക എന്നുള്ളത്. എന്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത ഒരു അനുഭവമാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഭാഗ്യസ്മരണാർഹനായ ഒസ്താദിയോ സിനിമയിൽ കാലം ചെയ്തു. ഒസ്താദിയോ സിനിമയിൽ പരുമല ഹോസ്പിറ്റലിൽ കാലം ചെയ്ത് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ ഉടനെ അവിടെ പറയുന്നു, ഞാൻ അടുത്ത വാക്ക് പറയുന്നുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, കോച്ച് മാത്യുവിനെ വിളിക്കണം. ഞാൻ ഇന്നും എന്റെ മനസ്സിൽ ഓർക്കുന്നു, കാരണം എന്നെ വിളിക്കണമെന്ന് പറയാൻ കാരണം ഞാൻ പച്ചിച്ചിറ പള്ളിയിലെ വികാരിയായി ഇരിക്കുന്നത് കൊണ്ടാണ്. കാരണം അഭിയുന്ന തിരുമനത്തിന്റെ അന്ത്യാഭിലാഷത്തിൽ ഒന്നാണ് പച്ചിച്ചിറ പള്ളിയിൽ ഭൗതിക ശരീരം കൊണ്ടുവെക്കണം. ഞാൻ പച്ചിച്ചിറ പള്ളിയിലെ വികാരിയായി ഇരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ എന്നെ അവിടെ എന്നെ വിളിപ്പിക്കുന്നെന്ന് ഉടൻ പറയാൻ തക്കവണ്ണം ഞാൻ പറഞ്ഞത്, ആവശ്യത്തിൽ എത്താൻ സാധ്യമാകത്തക്കവണ്ണം ആവശ്യത്തിലേക്ക് വളരുന്ന അവസ്ഥയിൽ ആവശ്യമായ പദവിയിൽ നിൽക്കേണ്ടുന്നത് നമ്മുടെ കടമയാണെന്നുള്ള യാഥാർത്ഥ്യം ഓർക്കണം. വേറെ ആരെയും വിളിക്കണമെന്ന് പറഞ്ഞില്ല, ദാനിയേലിനെ വിളിക്കണം. കാരണം ദാനിയേലിന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ട്. ദാനിയേലിന് കാര്യങ്ങളെ പൂർത്തീകരിപ്പാൻ തക്കവണ്ണം പ്രാപ്തി ഉണ്ടെന്ന് രാജാവിന്റെ അടുക്കൽ അറിയിപ്പാൻ തക്കവണ്ണം ഒരു സമൂഹത്തിന് സാധ്യമാകത്തക്ക നിലയിൽ ദാനിയേൽ വളർന്നു എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയും, ഏതു സ്ഥലത്തായാലും നമുക്കൊരു മാന്യത, ഒരു സ്ഥാനം നാം ഒഴിവാക്കപ്പെടാനൊക്കാത്ത വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കാൻ സാധ്യമായാൽ നമുക്കവിടെ ഒരു സ്ഥാനമുണ്ട്, ബഹുമതിയുണ്ട്, നമ്മളെ ആവശ്യമായ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുമെന്നുള്ള ഒരു സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം പരിശോധിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം വായിക്കുമ്പോൾ പൊത്തിഫേറിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും കാണുന്നുണ്ട്. പൊത്തിഫേറിനെ കുറിച്ചും ജോസഫിനെ കുറിച്ചും കാണുമ്പോൾ ജോസഫ് അടിമയായിട്ട് പൊത്തിഫേറിന്റെ ഭവനത്തിലേക്ക് വന്നതാണ്. ആ ഭാഗം ഞാൻ എന്നെടുക്കാൻ ഇപ്രകാരം വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 39-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, പൊത്തിഫേർ ഒരു കാര്യം മനസ്സിലാക്കി. പൊത്തിഫേറിന് ഒത്തിരി കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, പക്ഷേ തന്റെ ഭവനത്തിനൊരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്ന് ജോസഫ് എന്റെ ഭവനത്തിൽ കാലുവച്ചോ, അന്ന് മുതൽ എന്റെ ഭവനത്തിൽ അനുഗ്രഹമാണെന്ന് പൊത്തിഫേറിന് മനസ്സിലായി. ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ അവനോട് കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്ന് അവന്റെ യജമാനൻ കേട്ടു. അതുകൊണ്ട് ജോസഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു, അവൻ ഗൃഹവിചാരകനാക്കി, അവനെ ഗൃഹവിചാരകനാക്കി, തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവിടെയാണ് പ്രസക്തമായ ഒരു ഭാഗം. നാം എവിടെയായാലും നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമുക്കൊരു അനുഗ്രഹത്തിന്റെ ആത്മാവിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ബോധ്യം, അനുഗ്രഹ അത് വൈദികരായാലും ആത്മാവായാലും ഏത് വ്യക്തിയായാലും അവൻ അതിന് പ്രാപ്തനായ മനുഷ്യനാണെന്നുള്ളൊരു ബോധ്യം ആ ജീവിതശൈലിയിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നാം മാറ്റപ്പെടുന്ന അവസ്ഥയല്ല, മറിച്ച് ചേർത്തു നിർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തും. യാതൊരു സംശയമില്ല. ബെൽസത്തറിന്റെ രാജകൊട്ടാരത്തിൽ അവിടെ ദാനിയേലിന്റെ പ്രസക്തി ഇല്ല. പക്ഷേ ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആ സാഹചര്യം പരിഹരിക്കാൻ ദാനിയേൽ അനിവാര്യ ഘടകമായി വന്നു. അനിവാര്യ ഘടകമായി നിൽക്കാൻ കാരണം ദാനിയേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവൻ കൃപയുടെ ഭാഗത്ത് നിൽക്കുന്നുവെന്നൊരു ബോധ്യം, കൃപയുടെ ഭാഗത്ത് നിന്ന് കാര്യപ്രാപ്തിയോടെ ചെയ്തപ്പോൾ അവൻ അരുതാത്ത സ്ഥലത്തെ പരിഹാരത്തിന്റെ ആത്മാവായി കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ഭാഗത്തിന്റെ ഒരു വലിയ സന്ദേശമാണ്, നാം എവിടെയായാലും ദൈവകൃപയിൽ നിറഞ്ഞ് നാം ഏത് പദവിയിലായാലും ആ പദവിയോട് ചേർന്ന് നിന്ന് അനിവാര്യവും അഭിവാജ്യ ഘടകവുമായി നിലനിൽക്കുവാൻ സാധ്യമാകുന്ന അവസ്ഥയിൽ എത്തുന്ന സാഹചര്യമാണെങ്കിൽ നാം ഒഴിവാക്കപ്പെടുകയില്ല, മറിച്ച് ചേർത്തു നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് സത്യമായി തിരിച്ചറിയാം. ദാനിയേൽ ഈ സമയത്ത് ദാനിയേലിനെ വിളിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം അവൻ പ്രാപ്തനും അവൻ അതിന് യോഗ്യനുമാണെന്ന് വ്യക്തമായ ബോധ്യം പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. ശതാധിപന്റെ വാല്യക്കാരന് സൗഖ്യമുണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് കർത്താവിന്റെ അടുക്കൽ കറന്നി എന്ന് പറയുമ്പോൾ ശതാധിപന്റെ വാല്യക്കാർ വന്ന് വിഷയം കർത്താവിന്റെ അടുക്കൽ കടന്നു എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന പുരുഷാരം പറയുന്നുണ്ട്, യേശുവെ നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യനായ മനുഷ്യൻ. ശതാധിപനെ കർത്താവ് അറിയത്തില്ല, വാല്യക്കാരനെ കർത്താവ് അറിയത്തില്ല, പക്ഷെ കൂടെ നിൽക്കുന്നവർ വിഷയം തന്റെ സന്നദ്ധയിൽ കടന്നു ചെല്ലുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ യോഗ്യനായ മനുഷ്യനെന്നുള്ളൊരു സാക്ഷ്യം ശതാധിപതിൽ നിറഞ്ഞു നിന്നതുകൊണ്ട് മുന്നോട്ടുള്ള ഭാഗത്ത് വായിക്കുന്നു, ആ സാക്ഷ്യം അനുഭവിച്ചറിയുന്നു, നീ എന്റെ പുരയ്ക്കകത്തേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, നീ അവിടെ നിന്ന് കൽപ്പിച്ചാൽ എന്റെ വാല്യക്കാരന്റെ സൗഖ്യമുണ്ടാകും എന്ന് പറയുമ്പോൾ അവൻ ആശ്ചര്യപ്പെട്ടു പറയും, ഇതുപോലൊരു വിശ്വാസം ഞാനെന്നും. അവന് അടിസ്ഥാനപരമായ ഒരു യോഗ്യത, സമൂഹത്തിന്റെ മുമ്പാകെ ഒരു യോഗ്യത തൽഫലമായി വിസ്മരിക്കപ്പെടുകയില്ല, ചേർത്ത് നിർത്തപ്പെടുന്ന ഒരു ആത്മീയ അനുഭവം നമുക്ക് അവിടെ കാണുവാനുണ്ടാകും. ദാനിയേലിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നവോദയ വിദ്യാലയം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുന്നു. രാജീവ് ഗാന്ധി ഭാരതത്തെ രണ്ടുവണ്ണം നയിച്ച ക്രാന്തദർശിയായി തന്നെ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഭാരതത്തിന്റെ സ്വപ്നമായിരുന്ന രാജീവ് ഗാന്ധി തുടങ്ങിയ ഒരു സമ്പ്രദായമായിരുന്നു നവോദയ വിദ്യാഭ്യാസം. നവോദയ വിദ്യാലയം പല സ്ഥാനഭാഗങ്ങളുണ്ട്. നല്ല പൗരന്മാരെ വാർത്തെടുത്ത് അവർക്കൊരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കി അവരെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് രാജീവ് ഗാന്ധി അത് ആരംഭിച്ചത്. പക്ഷേ പിന്നെ വന്ന ഭരണക്രമങ്ങളിൽ മാറ്റം വന്നതുകൊണ്ട് അതൊക്കെ നിന്നുപോയി. ഞാൻ ഈ ദാനിയേൽ പ്രവാചകന്റെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യത്തെ നവോദയ വിദ്യാലയമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അന്നത്തെ രാജാവ് നെബുക്കദ്നേസ് രാജാവ് ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ അവരെ കൊട്ടാരങ്ങളിൽ പാർപ്പിക്കുന്നു. സമയ ചുരുക്കം മുഖേന ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അവിടെ നാം വായിക്കുന്നുണ്ട് ദാനിയേൽ പറയുന്ന ഒരു ഭാഗം ഇപ്രകാരം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം വായിക്കുമ്പോൾ ഒന്നാം പുസ്തകത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, എന്നാൽ രാജാവിന്റെ ഭോജനം. ദാനിയേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേല് ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭാവിപ്പാൻ ഇടവരുത്തരുതെന്ന് അശങ്കാധിപനോട് അപേക്ഷിച്ചു. അവരൊക്കെ രാജകൊട്ടാരത്തിൽ പാർക്കുമ്പോൾ രാജകൊട്ടാരത്തിലെ സർവ സൗകര്യങ്ങളും ഇവർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷെ അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഒരർത്ഥത്തിൽ പോലും അശുദ്ധപ്പെടാനായിട്ട് ഇടയാകും. താഴേക്ക് വായിക്കുമ്പോൾ പ്രകാരം വായിക്കുന്നുണ്ട്, ഷണ്ഡാധിപതിയോട് അവർക്ക് അവൻ അവനോട് സ്നേഹയുണ്ടായി. താഴേക്ക് വായിക്കുമ്പോൾ 19-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, രാജാവ് അവരോട് സംസാരിച്ചപ്പോൾ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി മറ്റൊരുത്തിനെയും കണ്ടില്ല. അവരാ ഉടമ്പടിയിൽ നിന്നപ്പോൾ, ആ ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിന്നപ്പോൾ ഞങ്ങൾ അശുദ്ധമാകുകയില്ല. അതിന്റെ പരിണിതഫലം ദൈവകൃപ അവരോട് കൂടെയിരുന്നു. വൻകാര്യങ്ങളെ ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടായി. ഈ കൂടിവരവിന്റെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ചുരുങ്ങിയ സമയത്തുള്ള സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഏതു സ്ഥലത്തായാലും ആ സ്ഥലത്ത് പ്രാധാന്യമുള്ള വ്യക്തിയായി ജീവിക്കാൻ നമുക്ക് സാധ്യമാണ്. ഏതു സ്ഥലത്തായാലും ആ സ്ഥലത്തിന്റെ നിർണായക സ്വാധീനം ചെലുത്തുന്ന നിറവിന്റെ പര്യായമായി നിൽക്കട്ടെ. ആ നിറവിന്റെ പര്യായമാകുമ്പോൾ ഗവർണറാകണമെന്ന് ഒന്നുമല്ല പറയുന്നതിന്റെ അർത്ഥം, മറിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത്, ആയിരിക്കുന്ന പദവിയിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ ആത്മീയതയുടെ നിറകുടമായി നിൽക്കുമ്പോൾ ഞാൻ ആവശ്യമുള്ളവനാവും, എന്നെ ആവശ്യമുള്ള അവസ്ഥയിലേക്ക് എത്തും, ഞാൻ അനുഗ്രഹത്തിന്റെ ആത്മാവിൽ നിറയുവാൻ സാധ്യമാണ്. ഇവിടെ ദാനിയേലിനെ വിളിക്കട്ടെ, താഴേക്ക് വായിക്കുമ്പോൾ എല്ലാം വസ്തുനിഷ്ഠമായി. പ്രാഗൽഭ്യത്തിന്റെ പര്യായമായെന്ന് പറഞ്ഞിരുന്നവർക്ക് സാധ്യമാകാത്ത കാര്യം വ്യക്തമായി പൊരുൾ തിരിച്ച് രാജാവിന് നൽകുന്ന ദാനിയേലിനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. ദാനിയേല് പ്രകാരം പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിന്റെ 45-48-ാമത്തെ വാക്യത്തിൽ ദാനിയേല് പറയുന്നൊരു വാക്യമുണ്ട്, രാജാവ് ദാനിയേലിനെ മഹാനാക്കി, അവൻ അനേകം സമ്മാനങ്ങൾ കൊടുത്തു, അവനെ ബാബേലിന്റെ സംസ്ഥാനത്തൊക്കെയും അധിപന്മാരുമാക്കി. അതുപോലെ തന്നെ വീണ്ടും വായിക്കുന്നു, ഇപ്രകാരം വായിക്കുന്നു, 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ രാജസന്നദ്ധിയിൽ ഉത്തരമുണർത്തിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പലതും നൽകാമെന്ന് പറയുമ്പോൾ ദാനിയേൽ പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്രകാരം, ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും, എന്നാൽ ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. എന്റെ സമയം അതിക്രമിച്ചോന്ന് എനിക്ക് അറിയില്ല, അത് തീർന്നു കാണാനാണ് സാധ്യതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ സൂചിപ്പിക്കുകയല്ല. തീർച്ചയായും ദാനിയേലിനെ പോലെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമുള്ളവരായി തന്നെ പരിവർത്തിച്ച് നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവടിയായി പൂർത്തീകരിക്കുന്ന പുരുഷാരമായി തന്നെയായി തീർന്നു. നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ മുമ്പാകെ പകച്ചു നിൽക്കുകയല്ല, മറിച്ച് എന്റെ സ്വർഗത്തിലെ ദൈവം നടത്തി തരുന്ന കൃപ അനുഭവിപ്പാൻ സാധ്യമാകാത്ത കാരണം ദൈവിക ഉടമ്പടിയിൽ ജീവിപ്പാൻ, അത് ഏത് സ്ഥലത്തായാലും ഏത് മണ്ണിലായാലും, തങ്ങളെ തന്നെ അശുദ്ധമാക്കിയില്ലെന്ന് ഉറപ്പുവരുത്തി ആ ഉടമ്പടിയിൽ നിലനിന്ന മുഖാന്തരമായി സ്വാധീനമുള്ള ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമായി നിറഞ്ഞു നിൽക്കുവാൻ സാധ്യമാകുന്ന ദാനിയേലിനെ കുറിച്ച് കാണുന്നത് പോലെ നമ്മുടെ മണ്ണിൽ നിന്നൊക്കെ അകന്നു കഴിയുന്നു, എവിടെയായാലും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനിടയാകട്ടെ, എവിടെയായാലും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തോടെ വാഴുവാനിടയാകട്ടെ, എവിടെയായാലും നാം നമ്മെ കൊള്ളിക്കാവുന്ന ഒരാൾ ജീവിക്കാനിടയാകട്ടെ. പണത്തിന്റെ മികവിൽ അഹങ്കരിക്കുകയല്ല, ആഘോഷങ്ങളുടെ മറവിൽ ആത്മീയതയ്ക്ക് ഭംഗം വരുത്തുകയല്ല. ആഡംബരം വേണം, ആഘോഷം വേണം, പക്ഷേ ആത്മീയതയ്ക്ക് ഭംഗം വന്നുപോയാലോ എന്നോർത്ത് ദൈവവും ബാഹൃദയവേദനയോടെ പ്രാർത്ഥിച്ച് എന്നും നമ്മളിൽ ചൊരിഞ്ഞു തന്ന കൃപ ജ്വലിച്ചു നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിയ തിരുമേനി അടക്കം വന്നി വൈദിക ശ്രേഷ്ഠ അടക്കം ഒരു വലിയ സമൂഹം ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കായംകുളം കാന്തിശാ കത്തീഡ്രലിന്റെ സർവ്വിധമായ നന്മകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവേ നമുക്കൊരായുസിന്റെ കാലം വെച്ചിട്ടുണ്ട്. എത്ര കാലം ഈ ഭൂമുഖത്ത് പാർക്കുമെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ആ പാർക്കുന്ന കാലവും വിളങ്ങി തന്നെ നിൽക്കുവാൻ, പാർക്കുന്നിടത്തോളം കാലം അനുഗ്രഹമായി നിൽക്കുവാൻ. പാട്ടുകാരൻ ചൊല്ലാറുണ്ടല്ലോ, നിന്നതല്ല ദൈവം നമ്മെ മുക്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം, നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നദിയോടെ നാഥനു സ്തുതി പാടിടാം. വാക്കുകളെ നിർത്തുകയാണ്. തീർച്ചയായും ആയിരിക്കുന്ന സ്ഥലത്ത് ആവശ്യമുള്ളവനായി, ആവശ്യം പ്രാവർത്തിയമാക്കുന്നവനായി, ദൈവകൃപയുള്ളവനായി, ആ ദൈവകൃപ എന്നും നിറഞ്ഞു നിൽക്കുവാൻ ദൈവിക ഉടമ്പടിയിൽ ജീവിക്കുന്നവനായി ജീവിച്ച് ഒരു വിസ്മയമായി ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സ്നേഹം നിറഞ്ഞ തമ്പാനത്തിന്റെ സഹധർമ്മിണി സാരിക്കൊച്ചമ്മയോടുള്ള ആദരവും, എന്നെ സ്വാഗതം ചെയ്ത അച്ഛൻ എനിക്ക് അറിയില്ല, എന്നോടൊപ്പം മാനേജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന വൈദ്യ സ്പേഷനാണെന്ന് പറയുന്നു എനിക്ക് അറിയില്ല, എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ടും അഭിനന്ദ തിരുമേനിയോടുള്ള വാത്സല്യം അറിയിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനദാസനാകുന്ന എന്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് ഓർത്ത് പൊതിച്ചുകൊണ്ടും എന്റെ സഹധർമ്മിണി അഖിലമലങ്കര ബെസ്റ്റിയോമ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് ആ സഹധർമ്മിണിയുടെയും എന്റെ കുടുംബത്തിന്റെയും റൈച്ചൽ സി ജോസ്റ്റാണ് കൊച്ചിന്റെ പേര്, ഞങ്ങളുടെ കുടുംബത്തിന്റെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
അഭിമന്യ തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, വിശ്വാസ സമൂഹമേ, കറ്റാനത്ത് നിന്നും തായംകുളം വഴി ഉണ്ടായ ഒരു വലിയ കൊടുങ്കാറ്റ് ബഹുമാനപ്പെട്ട കോശിമാത്യു അച്ഛനിലൂടെ ഇന്ന് വചന ശുശ്രൂഷയിലൂടെ നമുക്ക് വേണ്ടി ഞാൻ ഞെടിക്കപ്പെട്ടിരിക്കുകയാണ്. സുപരിചിതമായ ഒരു വേദഭാഗത്തെ അറുത്തിയെടുത്ത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന ചോദ്യത്തിന് വളരെ ശക്തമായ ഒരു ഉത്തരം പറയുവാൻ ഒരു പ്രത്യേകമായ ഭാഷാശൈലിയിൽ പ്രിയപ്പെട്ട കോശിമാത്യുവിന് ഇടയായി എന്നുള്ളത് ഏവർക്കും ഒരുപോലെ അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. ചുരുങ്ങിയ സമയമേ അദ്ദേഹം സംസാരിച്ചുള്ളൂ എങ്കിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് ദാനിയേലിന്റെ പ്രവചന പുസ്തകം. വ്യത്യസ്തത ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചാഞ്ചല്യപ്പെടാതെ ജീവിക്കാൻ ഏകദേശം 70 വർഷം പ്രവാസ കാലഘട്ടത്തിൽ ജീവിച്ചുവെങ്കിലും 16 വയസ്സായപ്പോൾ തന്നെ തടവുകാരനായി ബാബിലോണിലെത്തിയ ദാനിയേൽ രാജ്യസേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൊച്ചു ബാലൻ ആയിട്ടാണ് അദ്ദേഹത്തെ പുസ്തകത്തിൽ ഇടം പിടിച്ചത്. എന്നാൽ ഏകദേശം 4 രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ജീവിതത്തിലെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനിടയായി. രാഷ്ട്രതന്ത്രജ്ഞന്മാർ അവരുടെ സ്റ്റാഫിനെ നിയോഗിക്കുമ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്, പെർമനന്റ് സ്റ്റാഫും ഉണ്ട്. ഓരോ കാലഘട്ടത്തിൽ വരുന്ന രാഷ്ട്രത്തലവന്മാർ തെരഞ്ഞെടുക്കുന്ന അവരുടെ സ്റ്റാഫും ഉണ്ട്. ഇക്കൂട്ടത്തിൽ ദാനിയേലിനെ വിളിക്കാൻ പറ്റുന്നത് പെർമനന്റ് സ്റ്റാഫാണ്. പ്രത്യേകിച്ച് നെബുക്കദ്നേസർ, ബെൽസസർ, ഡാരിയസ് ആൻഡ് സൈറസ് ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും ഈ ദാനിയേലിന് രാജഭരണത്തോട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യുവാനിടയായി. അതിനുള്ള ക്വാളിറ്റി അച്ഛൻ 5:12 നമ്മളെ അറിയിച്ചു കഴിഞ്ഞു. ആത്മാവുള്ള ഒരു പുരുഷനായിരുന്നു. പ്രകാശം, ബുദ്ധി, ജ്ഞാനം, സ്വപ്ന വ്യാഖ്യാനം ഈ കാര്യങ്ങളിൽ നിപുണനായിരുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ജനങ്ങളിൽ നിന്നാണ് രാജാവിന് ഇപ്രകാരം പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. രാജാവിന്റെ മുഖം വാടിയപ്പോൾ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ രാജകൊട്ടാരത്തിൽ കടന്നുകൂടിയ പ്രജകൾ കൃത്യമായിട്ട് പറയുകയാണ്, ഇപ്രകാരം സവിശേഷതയുള്ളൊരു മനുഷ്യൻ ഈ സമീപത്തുണ്ട്, ഈ സ്ഥലത്തുണ്ട്. ആ സമയത്താണ് പറയുന്നത് ഇപ്പോൾ ദാനിയേലിനെ വിളിക്കട്ടെ. ഇതിന് എനിക്ക് വളരെ ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വേദഭാഗം 1 Corinthians 12:7. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യ പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ദിസ് ഇസ് ദ ആൻസർ ഓഫ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. സമൂഹത്തിന്റെ നന്മയ്ക്കായി പൊതു നന്മയ്ക്കായിട്ട് പ്രയോജനീഭവിക്കുവാനാണ് ഓരോ മനുഷ്യനെയും ഈ ലോകത്ത് സൃഷ്ടിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നേതൃത്വ സ്ഥാനത്തേക്ക് വരുവാൻ രാഷ്ട്രീയ തലത്തിലായാലും ഏത് മേഖലയിലാണെങ്കിലും ധാരാളം പേരെ സ്വാധീനിച്ചുകൊണ്ട് മുകളിലോട്ട് വരാനും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശരിയാണെന്ന് പറയുവാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗിക്കുന്ന മേഖല സോഷ്യൽ മീഡിയ. എല്ലാ സംഘടനകൾക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയ സംഘടനകൾക്കൊക്കെ കൃത്യമായി ഒരു പ്രത്യേകമായ സൈബർ ഹബ് ഉണ്ട്. അവര് രാവിലെയും വൈകിട്ടും ഇരുന്ന് അവരെ പ്രകീർത്തിച്ചുകൊണ്ട് ശരികളെ തെറ്റാക്കിയും തെറ്റുകളെ ശരിയാക്കിയും സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര സത്യം എന്ന് നമ്മൾ മലയാളത്തിൽ വിശേഷിപ്പിക്കുന്ന പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദാവീദ് തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യത്തെ വിചിന്തനം ചെയ്തത് ഒരു സൈബർ സെല്ലിൽ കൂടെയല്ല, ആളുകളെ സ്വാധീനിച്ച് അവർക്ക് പണമോ സമ്പത്തോ നൽകിക്കൊണ്ടല്ല, മനുഷ്യരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ ദാനിയേലിന്റെ ജീവിതം കൊണ്ട് ഒരവസരമുണ്ടായി. ഈ അവസരത്തിലൂടെയാണ് കൃത്യമായി ഉചിതമായ സന്ദർഭത്തിൽ ഇപ്രകാരം സവിശേഷതയുള്ള ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്, ആ മനുഷ്യനെ കൊണ്ടുവരട്ടെ എന്ന് രാജാവ് കൃത്യമായിട്ട് പറയുകയും ചെയ്യുകയാണ്. നമുക്കിങ്ങനെ ഈ വിഷയം നമുക്ക് ലഭിക്കപ്പെട്ടപ്പോൾ നമുക്ക് നമ്മളോടൊരു ചോദ്യം ചോദിക്കണം, സമൂഹത്തിൽ ഏതെങ്കിലും മനുഷ്യർ നമ്മുടെ പേര് പറയുമോ? ഇപ്പൊ കൊച്ചുമാത്യാവശ്യൻ തന്നെ അച്ഛന്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടി കൂട്ടിച്ചേർത്തു. നമുക്കൊക്കെ കൊച്ചും ചെറുതും വലുതുമായ അനുഭവങ്ങൾ എല്ലാവർക്കും പറയാൻ കാണും. പക്ഷെ യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ഇപ്രകാരം സമൂഹത്തിൽ നമ്മളെ ആരെങ്കിലും ആവശ്യപ്പെടുമോ? നമ്മുടെ പേരുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഉണ്ടോ? അതോ അതിന് പകരം നമ്മൾ അവരെ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ പേര് പറയാൻ അവരെ നമ്മൾ പലപ്പോഴും നമ്മുടെ വശത്തേക്ക് ചായിച്ചെടുക്കുകയാണോ എന്നുള്ളൊരു നീതിയുക്തമായ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കാനുള്ളൊരു വലിയ സന്ദർഭമാണ്. അതുകൊണ്ടാണ് ഞാൻ കൊരിന്ത്യ ലേഖനം 12 അധ്യായം ഇവിടെ ഉദ്ധരിക്കാനുള്ള കാരണം. പൊതു പ്രയോജനത്തിനായി നൽകപ്പെട്ടതാണ് നമ്മുടെ ടാലന്റുകളും കഴിവുകളും എല്ലാം. അതിൽ നന്മ ഏത്, ശരി തിന്മ ഏതെന്ന് വിചിന്തനം ചെയ്യുവാനുള്ളൊരു കഴിവ് നമുക്കുണ്ടാകണം. അതിനാണ് മഹാജ്ഞാനം ദൈവം നമുക്ക് നൽകിയത്. ആ രീതിയിൽ വളരെ വിശാലമായ ഒരു വിഷയത്തെ, അതാ ഞാൻ ആദ്യം ഒരു വാക്ക് ഉപയോഗിച്ച, ഒരു കൊടുങ്കാറ്റ് പോലെ അച്ഛൻ നമ്മുടെ മധ്യത്തിലേക്ക് കടന്നുപോയി. അച്ഛൻ പറഞ്ഞു, ആദ്യം നമ്മളെ ആരും കാണുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് എല്ലാം അച്ഛനെ കാണാമായിരുന്നു. വാക്കുകളിലൂടെ, ആശയത്തിലൂടെ, ആ പ്രത്യേകിച്ച് ശബ്ദ വ്യതിയാനത്തിലൂടെയൊക്കെ ഞങ്ങൾക്ക് അച്ഛനെ കൃത്യമായിട്ട് കാണാൻ പറ്റുമായിരുന്നു. അച്ഛന്റെ ശുശ്രൂഷയിലൂടെ നല്ല സമയങ്ങളിൽ അല്പസമയം സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിലെ ഈ സുബോറോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ, അതിന് കൃത്യമായി അടയാളപ്പെടുത്തത്തക്കവണ്ണം സാലി കൊച്ചമ്മ ഉദ്യമത്തിൽ ഏർപ്പെട്ടതിൽ, കൊച്ചമ്മയോടുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അച്ഛനെ ഞാൻ സെഞ്ചാരിയിൽ 1 വർഷം പഠിക്കുമ്പോൾ മുതലേ അറിയാവുന്നതാണ്. അന്ന് മുതലേ നല്ല സ്നേഹത്തിൽ ഞങ്ങൾ പലപ്പോഴും കാണാനും ഇടപെടാനും ഇടയായിട്ടുള്ളൊരു അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛന്റെ നല്ല വാക്കുകളെ ഈ സുബോറോ പ്രാർത്ഥനാ സംഗമം നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങൾക്കതൊരു വിചിന്തനത്തിനുള്ള വലിയ സാധ്യത തുറന്നു തരുന്നു. ഞങ്ങൾ സമൂഹത്തിന് പ്രയോജനപ്പെടുന്നവരാണോ, അതോ ഞങ്ങൾക്ക് വേണ്ടി പ്രയോജനത്തിനായിട്ട് മാത്രം ജീവിക്കുന്നവരാണോ? ഈ ചോദ്യം ഓരോരുത്തരും ചോദിക്കുക. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. നമുക്ക് ഓരോരുത്തർക്കും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് വായിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഓർത്ത് അച്ഛാമ ജേക്കബ് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അജീഷ്, അതുപോലെ തന്നെ മേരീസ് കറിയ, സ്കിന്നിന് ചെറിയ പ്രയാസമുണ്ട്, മേരീസ് കറിയ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്നെ സാലി, ഏരം, സൂസൻ, അഖില, ആരോൺ, ജോൺസൺ, റൈസൽ കറിയ, സൂസൻ തോമസ്, ഷെറിൻ, റോഷാമ്മ, ബീന, വർഗീസ്, സാറാമ്മ, ഫാദർ ജോർജ് കോശി, സോജൻ, ടോബി, സാറ, മോളി, സജി, ജൊഹാൻ, ജോയൽ, ജോയൽ ജോജി, മാത്യു, ഫാൻസി, ജിമ്മി, ലളിത, ആലിസ് ജോസഫ്, ലോറൻ, സാറാമ, പീറ്റർ, ഒരേക ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഉണ്ട് പേര് പറയാം. പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ, ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നുവല്ലോ. നിരന്തരം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ കരുതുകയും ആ സ്നേഹത്തിന്റെ തണലിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ വാത്സല്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ആ സ്നേഹത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ദൈവിക അനുഭവങ്ങളെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഉള്ളിലൊരു കുത്തല് ഞങ്ങൾക്കിതിന് യോഗ്യതയുണ്ടോന്നുള്ളൂ. എങ്കിലും ഞങ്ങളുടെ യോഗ്യതകളെ കണക്കാക്കാതെ തന്നെ അടുക്കളയിൽ ഇറങ്ങി വന്ന് ആ സ്നേഹത്തിന്റെ മാർവിൽ ചേർത്ത് പിടിക്കുന്ന കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളും ചിന്തകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മക്കളൊന്ന് അവകാശപ്പെടുവാനോ ആ ദൈവത്വത്തിന് ചേർന്നവരൊന്നും അവകാശപ്പെടാൻ യാതൊരു യോഗ്യതയും ഞങ്ങളുടെ ജീവിതത്തിലല്ല. എങ്കിലും ആ യോഗ്യതയില്ലാമെ പറ്റിയുള്ള ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ രൂപപ്പെട്ടു വരുവാനും അതിൽ കൂടി ആ സത്യത്തെ ആ പ്രകാശത്തോട് ചേർത്ത് ജീവിക്കുവാനും അതിൽ കൂടി ഞങ്ങളുടെ ഇരുട്ട് പ്രകാശത്തിന്റെ തലങ്ങളിലേക്കൊക്കെ രൂപപ്പെട്ടു വരുവാനും ഇടയാക്കി തീർക്കണമേ. ഓരോ നിമിഷവും ഉള്ളിൽ വസിക്കുന്ന അങ്ങയുടെ മഹത്വത്തെ ദർശിക്കുവാൻ ഞങ്ങളുടെ അകത്തേക്ക് നോക്കത്തക്കവണ്ണം ഞങ്ങളുടെ കണ്ണുകളെ പരിശീലിപ്പിക്കണമേ. ലോകത്തിന്റെ പിന്നാലെ ഹൃദയങ്ങൾ സുഖലോലഭയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ പാഞ്ഞ് അടുക്കുമ്പോൾ ഒരു നിമിഷം അതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഉള്ളിലേക്കും നോക്കി ഞങ്ങളെ നടത്തുന്ന സ്വർഗീയ പിതാവിനെ ഹൃദ്യമായി ആരാധിക്കത്തക്കവണ്ണം ഞങ്ങളുടെ അധരങ്ങളെയും ഹൃദയങ്ങളെയും മനസ്സുകളെയൊക്കെ ഒരുക്കണമേ. ആ സത്യത്തിൽ ഞങ്ങളെ വഴി തുളത്തണമേ. ജീവിതമാകുന്ന യാത്രയിൽ വഴിതെറ്റാതെ ചുവടുകൾ പിഴയ്ക്കാതെ അങ്ങനെ ലക്ഷ്യമാക്കി ദൈവിക മാർഗത്തിൽ ചരിക്കുവാനും ചലിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ദൈവമേ, രോഗികളായി ഞങ്ങൾ പേര് ഓർത്തവരുണ്ട്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അനേക ആളുകളുടെ പേരുകളുണ്ട്. നൊമ്പരങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് ആശ്വസിക്കുവാനും ആശ്രയിക്കുവാനും തപരാനും അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ. ഓരോ നിമിഷവും അത് ആരോഗ്യമുള്ള സമയത്താണെങ്കിലും അല്ലാത്ത സമയങ്ങളാണെങ്കിലും ആനന്ദമുള്ള സമയത്താണെങ്കിലും വിഷാദ നിമിഷങ്ങളിലാണെങ്കിലും ഒരേപോലെ ആ നിരന്തരമായി അങ്ങയോട് ബന്ധപ്പെട്ട ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യം ഉയരങ്ങളിലെ അപ്പനെ പറ്റിയുള്ള അന്വേഷണമാണെന്നുള്ള ബോധ്യം ലഭ്യമായ നിമിഷങ്ങളൊക്കെ ഉപയോഗപ്രദമായി അതിനുപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഓരോ രോഗികൾക്കും വളരെ ആശ്വാസവും ബലവും നൽകണമേ. രോഗത്തെ പറ്റിയുള്ള ഭയവും രോഗം ഉളവാക്കുന്ന നൊമ്പരങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ കടർന്നു പോകാതെ തകർന്നു പോകാതെ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ വാത്സല്യമുള്ള കരങ്ങളിലാണെന്നുള്ള ബോധ്യം പ്രതീക്ഷയോടും പ്രത്യാശയോടും പ്രതിബന്ധങ്ങൾ അതിജീവിക്കാൻ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാരെ യുവതികളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിന്മയിലേക്ക് നയിക്കപ്പെടുവാൻ സാധ്യതയുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവികമായ കൃപയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തന്നെ മകളെ സഹായിക്കണം. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയും നയിക്കുന്ന പിതാക്കന്മാരെയും പ്രത്യേക പരിശുദ്ധ ഭാവതിരുമേനിയും ഈ ഭദ്രാർത്ഥം നയിക്കുന്ന അഭിയുന്ന പിതാവിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ അമേരിക്കയിലേക്കുള്ള യാത്രയിൽ അവിടുന്ന് കൂടെയുണ്ടാകണമേ. ഇടയന്റെ എല്ലാ യഥാർത്ഥ ശുശ്രൂഷ നിർവഹിക്കത്തക്കവണ്ണം കൂടുതൽ ആഴമായ ദൈവിക വിളിച്ചു കൊടുത്ത് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും ക്രൈസ്തവ സമൂഹത്തെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ രാജ്യം കടന്നു വരണമെന്ന് നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അധിപതിക്കുന്ന അങ്ങയുടെ അധിവാസം നിലനിൽക്കുന്ന ഒരു ലോകമായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. ഈ ഭൂമി മുഴുവൻ ദൈവത്തെ വിളിക്കത്തക്കവണ്ണം എല്ലാവരുടെ ഉള്ളിൽ ആഴമായ ഒരു തിരിച്ചറിവ് നൽകണമേ. തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം പീഡിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് വാങ്ങിപ്പോയ സകലരെയും, പ്രത്യേകിച്ച് അടുത്ത നാളുകളായി ക്യാൻസർ ബാധിതയായി ചെറിയ പ്രായത്തിൽ തന്നെ ലോകമിട്ട സഹോദരിയെ അങ്ങയുടെ രൂപ സമർപ്പിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബങ്ങളൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ഉചിതമായ ശ്വാസസ്കർശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. ഞങ്ങളെയൊക്കെ വീണ്ടും താഴ്മയായി സമർപ്പിക്കുന്നു. കുറവുകളെ ക്ഷമിക്കണമേ. പ്രാർത്ഥനാ കൂട്ടായ്മ കൂടുതലായി വളർത്തണമേ. പ്രത്യേകിച്ച് ദൈവജന നിർവഹിക്കപ്പെട്ട അവിടുത്തെ പ്രിയ അഭിഷേകത്തിനെ ഓർക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയിൽ കൂടെ ഉണ്ടാകണമേ. കുടുംബത്തെയും ഇടവകയൊക്കെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ വാങ്ങിപ്പോർക്ക് സ്വർഗീയപുരുഷമിൽ ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
ആശീർവാദത്തിനാട് ഒരുങ്ങ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഏവരോടുകൂടിയും സമാധിയായി പ്രവർത്തിക്കുന്ന എല്ലാവരോടും കൂടിയും ഇതിൽ പങ്കാളികളാകുന്ന എല്ലാവരോടും കൂടിയും പ്രാർത്ഥന ഉറക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടിയും സഭയോടും സമൂഹത്തോടു കൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കുമുണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ.
സമയമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവ നേതൃത്വം നൽകുന്ന തിരക്കുകളുടെ മധ്യത്തിലും ഈ പ്രാർത്ഥനയെ നെഞ്ചിലേറ്റുകയും നിങ്ങൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകി നിന്നെ നയിക്കുന്ന തിരുമനസ്സിനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവജന ശുശ്രൂഷ ക്രൈസക്കച്ചൻ പറഞ്ഞതുപോലെ കായംകുളക്ക് തുടങ്ങി അമേരിക്ക മുഴുവൻ പകർന്നടിച്ച കൊടുങ്കാറ്റ് വചനത്തിന്റെ കൊടുങ്കാറ്റടിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തുടർന്നും അവസരം ലഭിക്കുമ്പോഴൊക്കെയും അച്ഛന്റെ നല്ല ശബ്ദം ഇതിന്റെ ഭാഗമാകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന എല്ലാ വൈദികരോടും നന്ദി. മാമനച്ചൻ, നന്ദി വി സി പരീശച്ചൻ, ഐസക് വിവറാശച്ചൻ, റബ്ബാച്ചൻ, നന്ദി തമ്പാനച്ചൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനെ കണക്ട് ചെയ്ത പ്രിയപ്പെട്ട സാലി കൊച്ചമ്മ. കൊച്ചമ്മ ഏത് കാര്യം ഏപ്പിച്ചാൽ ഭംഗിയായിട്ട് നടത്തും. ഇനി കുറച്ച് നാളത്തേക്കുള്ള അച്ഛന്മാർ ഓൾറെഡി കൊച്ചമ്മ ഏൽപ്പിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. കൊച്ചമ്മ ഇല്ലാത്തതിന്റെ പ്രയാസം ഉണ്ടാവുന്ന രണ്ട് മൂന്നാമത് അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രസംഗിക്കേണ്ടി വന്നു. ഏതായാലും കൊച്ചമ്മയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്, സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, എന്റെ അടുത്ത് പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായി സഹായിക്കുക സഹകരിക്കുക ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ ഞാൻ പറയാനുള്ളത്, ഞാൻ ഈ മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും കഴിവതും ബുധനാഴ്ച രാവിലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകൾ ഈ പ്രാർത്ഥന സംബന്ധിക്കുവാനും രോഗികളൊക്കെ പ്രാർത്ഥിക്കുക ഓർത്ത് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയാവണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.